2024 ജൂലൈ 18 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നു രാഹുൽ. നിയമങ്ങൾ മാത്രം പോരാ, പാലിക്കപ്പെടണം. ശ്രീകുമാർ പള്ളിലേത്ത് എഴുതുന്നു, അബദ്ധങ്ങൾ മനുഷ്യ സഹജമാണ്, ആർക്കും പറ്റാം. അതിൽ നിന്ന് പാഠം പഠിക്കലാണ് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള ഉത്തമ മാർഗം. പക്ഷേ അടിക്കേണ്ട അമ്മാവ ഞാൻ നന്നാകില്ലെന്ന് വാശി പിടിച്ചാലോ? ചില കാര്യങ്ങളിൽ നാം അങ്ങനെയാണ്, എത്ര കിട്ടിയാലും പഠിക്കില്ല, നന്നാവുകയുമില്ല. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച രാവിലെ 9 മണി വരെയുള്ള 46 മണിക്കൂറിൽ തലസ്ഥാനം വീർപ്പുമുട്ടി നിന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആമയഴഞ്ചൻ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കി ശുചീകരണം നടത്താൻ ഇറങ്ങിയ ഒരു തൊഴിലാളിയാണ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. നെയ്യാറ്റിൻകര മാരായമുട്ടം വടകര മലഞ്ചെരിവ് വീട്ടിൽ എൻ ജോയി ആണ് വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യവും ചെളിയും തിങ്ങിനിറഞ്ഞ വെള്ളത്തിൽ അകാല ചരമം അടഞ്ഞത്. നഗരം നടുങ്ങിയ മണിക്കൂറുകൾ. ഒരു ദിവസം പകലന്തിയോളം അഴുക്ക് വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് മാലിന്യം നീക്കിയാൽ കിട്ടുന്ന 1500 രൂപയ്ക്ക് വേണ്ടിയാണ് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഇയാൾ രോഗങ്ങളുടെ വിളനിലമായ തോട്ടിലേക്ക് ഇറങ്ങിയത്. ഇത് ജോയിയുടെ മാത്രം അവസ്ഥയല്ല. മഴക്കാലമായാൽ മാലിന്യവും പാഴ്വസ്തുക്കളും തിങ്ങിനിറയുന്ന ജലാശയങ്ങൾ ശുചിയാക്കാൻ പണിയെടുക്കുന്ന എത്രയോ തൊഴിലാളികൾ പലപ്പോഴും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് പലവിധ രോഗബാധകളോടെയാവാം. മരിച്ച ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചത് തീർത്തും നല്ല കാര്യം തന്നെ. പക്ഷേ മകന്റെ വേർപാടിൽ മനസ്സുരുക്കുന്ന മാതാവിന്റെ തീരാ ദുഃഖത്തിന് ഇത് പ്രതിവിധിയാവില്ലല്ലോ. രക്ഷാപ്രവർത്തനത്തിൽ വേണ്ട വിധം സംഘടിപ്പിച്ചില്ലെന്ന പരാതി പറയാനാവില്ല. കാരണം ഒറ്റനോട്ടത്തിൽ എല്ലാ സംവിധാനങ്ങളും എത്തി. ആഴത്തിലേക്കിറങ്ങി തെരച്ചിൽ നടത്താൻ സ്കൂബ അപ്പാരറ്റ് സംവിധാനങ്ങളോടെ സ്കൂബ ടീം എത്തി. ബ്രീത്തിംഗ് എയർ കംപ്രസർ, ഗ്യാസ് ഡിറ്റക്ടർ, പോർട്ടബിൾ മൈക്ക് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളുമുള്ള സംഘം. ഫയർഫോഴ്സിനെ സഹായിക്കാൻ 20 അംഗ NDRF സംഘവും എത്തി. ടെക്നോപാർക്ക് ആസ്ഥാനമായ ജെൻ റോബോട്ടിക് ഇന്നോവേഷന്റെ ബാൻഡിക്കൂട്ട് എന്ന റോബോട്ടിനെ ആദ്യം മാലിന്യ നീക്കത്തിന് എത്തിച്ചു. നൈറ്റ് വിഷൻ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുള്ള മറ്റൊരു റോബോട്ടിനെ കൂടി പിന്നീട് കൊണ്ടുവന്നു. വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗവും പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി. ICU സംവിധാനം ഉൾപ്പെടെയുള്ള പ്രത്യേകമായി സജ്ജീകരിച്ച് എമർജൻസി റെഡ് സോൺ സ്ഥാപിച്ചു. അടിയന്തര വൈദ്യസഹായം പ്രത്യേക മെഡിക്കൽ സംഘത്തെയും നിയോഗിച്ചു. 72 പേരടങ്ങുന്ന നഗരസഭാ ശുചീകരണ സംഘവും ദൗത്യത്തെ സഹായിക്കാനെത്തി. പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് നഗരസഭാ സെക്രട്ടറി, മേയർ തുടങ്ങിയവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. മാധ്യമങ്ങളോട് കോർപ്പറേഷൻ മേയർ അച്ചടി ഭാഷയിൽ തെരച്ചിലിന്റെ പുരോഗതിയും അപകടമുണ്ടായതിന്റെ പശ്ചാത്തലവും വിശദീകരിച്ചുകൊണ്ടുമിരുന്നു. ഒന്നിനും ഒരു കുറവുമുണ്ടായില്ല. പക്ഷേ ജോയിയുടെ ജീവൻ മാത്രം രക്ഷിക്കാനായില്ല. ജോയി ഒഴുക്കിൽപ്പെട്ട ഭാഗത്തു നിന്ന് 1 കിലോമീറ്ററോളം മാറിയാണ് മൃതദേഹം 3-ാം ദിനം കണ്ടെത്തിയത്. വിഷയത്തിൽ റെയിൽവേ ആവുന്നത്ര പഴിചാരാൻ നഗരസഭ അധികൃതർ മടിച്ചില്ല. അതിൽ തെറ്റു പറയാനും ആവില്ല. കാരണം രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് ട്രാക്കിൽ പിടിച്ചിട്ട് ട്രെയിനുകൾ മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചിട്ട് അത് ചെവിക്കൊള്ളാനുള്ള സൗമനസ്യം പോലും അവർ കാണിച്ചില്ല. കേന്ദ്രത്തിലെ പിടിപാടുള്ള ആരെങ്കിലുമൊക്കെ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനും പരിസരവുമൊക്കെ വെടിപ്പാക്കാനും ട്രാക്കുകൾ ശുചിയാക്കി ട്രെയിനുകൾ പരമാവധി പ്ലാറ്റ്ഫോമിൽ നിന്ന് അകറ്റിയിടാനുമൊക്കെ റെയിൽവേ മേലാളന്മാർ കാട്ടുന്ന ശുഷ്കാന്തി നഗരവാസികളും പദവി യാത്രക്കാരും പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഒരു പാവപ്പെട്ട കൂലിവേലക്കാരൻ മാലിന്യക്കുളത്തിൽ മരണത്തോട് മല്ലടിച്ചപ്പോൾ ഒരു ശുഷ്കാന്തിയും കാട്ടാൻ ഈ വെള്ളക്കോളറുകൾ മനസ്സ് കാട്ടിയില്ല. ഓരോ ട്രെയിൻ വന്നു പോകുമ്പോഴും പ്ലാറ്റ്ഫോമുകളിലും ട്രാക്കുകളിലും കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യം ആർക്കും കാണാവുന്നതാണ്. വേണ്ടത് ഫലപ്രദമായ മാലിന്യ നീക്കം. എല്ലാം ഭദ്രമെന്ന് ആണയിടുമ്പോഴും നഗരസഭ അധികൃതർക്ക് നെഞ്ചിൽ കൈവച്ച് പറയാനാകുമോ ഇവിടെ എല്ലാം വെടിപ്പാണെന്ന്? എല്ലാ ദിവസവും ചിട്ടപ്പടി നഗരസഭ ശുചീകരണം നടത്താറുണ്ട്. പക്ഷേ 2 ദിവസം ശുചീകരണ തൊഴിലാളികൾ പണിമുടക്കിയാൽ നഗരവാസികൾ ഗതികേടിലാകും. ശാസ്ത്രീയമായ എന്തു സംവിധാനമാണ് നഗരസഭ ഏർപ്പാടാക്കിയിട്ടുള്ളത്? ജോയിയുടെ ജീവൻ അപഹരിച്ച 12 കിലോമീറ്ററോളം നീളത്തിലുള്ള ആമയഴഞ്ചൻ തോട് തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്ന് സഞ്ചരിച്ചു കണ്ടാൽ ഇത് മനുഷ്യവാസമുള്ള ദേശത്തു കൂടിയാണോ പോകുന്നതെന്ന് തോന്നിപ്പോകും. കാരണം ആക്കുളം കായൽ വരെ തോടിന്റെ ഓരോ മുക്കും മൂലയും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യ കൂമ്പാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരുടെയും മൂക്കിന് താഴെയായിട്ടും എന്തേ ഇതൊന്നും വെടിപ്പാക്കാൻ യാഥാർത്ഥ്യബോധമുള്ള ഒരു പദ്ധതി തയ്യാറാവാത്തത്, അതിനുവേണ്ടി കാര്യമായ ഫണ്ട് നീക്കിവെക്കാൻ സൽബുദ്ധി കാട്ടാത്തത്, ഓപ്പറേഷൻ അനന്ത അടക്കം കൊട്ടിയാഘോഷിച്ചു കൊണ്ടുവന്ന ചില പദ്ധതികളും കൂമ്പടഞ്ഞത് എങ്ങനെയാണെന്ന് ആര് തിരക്കാത്തതെന്ത്? പിന്നെ സർക്കാർ ഭരണ സംവിധാനങ്ങളെ മാത്രം ഇക്കാര്യത്തിൽ പഴിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു മാന്യതയും മര്യാദയും ഇല്ലാതെ ജലാശയങ്ങളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും വലിച്ചെറിയുന്ന നമ്മൾ ഓരോരുത്തർക്കുമുണ്ട് ജോയിയുടെ ജീവൻ ബലി കൊടുത്തതിന്റെ ഉത്തരവാദിത്വം. നമ്മുടെ നാട് നഗരവും ശുചിയായി സൂക്ഷിക്കണമെന്ന ആഗ്രഹം മനസ്സിലുള്ളവർ ഒരിക്കലും ഇത്തരം പ്രവൃത്തികൾ ചെയ്യാനാവില്ല. സ്വന്തം വീട്ടിലെ അവശിഷ്ടങ്ങൾ പോലും ഇരുട്ടിന്റെ മറവിൽ പൊതുനിരത്തിൽ വലിച്ചെറിഞ്ഞ് പുറം മോടിക്ക് സാമൂഹ്യ പ്രതിബദ്ധത വിളമ്പുന്ന കവടമുഖങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ശക്തമായ നടപടി സ്വീകരിച്ചാൽ തന്നെ മാലിന്യ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. ഇതുകൂടി കേൾക്കണേ, നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്. പാലിക്കില്ലെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരെ നിയമാനുസൃതമുള്ള ശിക്ഷാ നടപടികൾക്കും നോക്കാതെ വിധേയരാക്കണം. അതിന് ഭരണകർത്താക്കൾക്ക് ആർജവം ഉണ്ടാവണമെങ്കിൽ അവരും സ്വയം നന്നാവണം.